Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
അത് ഇതിനെ തന്നെ സത്യം തന്നെയാണ് മിഥ്യയായിരുന്നത്. സത്യത്തിൽ നിന്ന് വേറിട്ടവിടെ ഒരു മിഥ്യ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടെന്താണ് ഇത് സത്യം തന്നെ? രജ്ജുവിലെ സർപ്പം രജ്ജു തന്നെ, സ്വപ്നത്തിലെ ദൃശ്യങ്ങളെല്ലാം ആ ദൃഷ്ടാവ് തന്നെ, എല്ലാം സത്യമായി, എല്ലാം പരമാർത്ഥമായി. എന്നാലും എന്തോ ഒന്ന് സംസാരം, ബന്ധനം എന്നെല്ലാം വ്യവഹരിക്കുന്ന എന്തോ ഒന്ന്, ഒരാകാരം, ഒരു പ്രതീതി, അതിന് കൊടുക്കുന്ന പേരാണ് മിഥ്യ. അതിനൂടെയും പറയുന്നത് സ്വപ്നവസ്തുവദേവ തദ്വിപരീത ഭൂമ എന്ന് പറയുന്നു. അപ്പൊ ആ ദൃശ്യങ്ങളിലുള്ള നമ്മുടെ ആ കണ്ണ് മാറ്റിയാൽ, ആ ദൃശ്യം മാറ്റിയാൽ പിന്നെ ശേഷിക്കുന്ന എന്താണ്? ദ്രഷ്ടാവ് മാത്രം. അതിപ്പോഴും ഉണ്ടല്ലോ, എപ്പോഴും ഉണ്ടല്ലോ. അതാണ് ഭൂമ, സദാമൃതം. അത് മാത്രമേ ഉള്ളൂ നശിക്കാത്തത്, ബാക്കിയെല്ലാം നശിക്കുന്നതാണ്. നമ്മുടെ പ്രതീതികൾ, ഭാവനകൾ ഇതൊക്കെ നശിക്കുന്നുണ്ട്. താൻ നശിക്കുന്നില്ല, അതാണ് ഭൂമ എന്ന് പറയുന്നത്. ആ തത്വത്തെ ഇവിടെ പരമാവധി വെളിപ്പെടുത്തുകയാണ്. തത് ശബ്ദോ അമൃതത്വപരഹ ഇവിടെ പറയുന്നു. തദൽപ്പം യോ വൈ ഭൂമ തദമൃതം, എത്ര നേരത്തെ അന്യത് പശ്യതി അന്യത് ശൃണോതി തദൽപ്പം യോ വൈ ഭൂമ തദമൃതം. ആ ഭൂമ, ആ പരമാത്മസ്വരൂപം, അത് നശിക്കുന്നതല്ല, അമൃതമാണ്. പ്രതീതിയെല്ലാം മാറിയാലും നശിച്ചില്ലല്ലോ. സ്വപ്നത്തിൽ ആ പ്രതീതികളെല്ലാം മൃതമായി, പക്ഷെ ജാഗ്രതത്തിലേക്ക് വന്നപ്പോഴോ സ്വപ്നദ്രഷ്ടാവ് അമൃതമായിരിക്കുന്നു. ഇനി ജാഗ്രതത്തിലെ പ്രതീതികളെല്ലാം സ്വപ്നത്തിൽ ചെന്നപ്പോൾ മൃതമായി, ഈ ജാഗ്രത ദ്രഷ്ടാവ് അമൃതമായിരിക്കുന്നു. സത്ര ഹേവൻ ലക്ഷണോ ഭൂമ ഹേ ഭഗവൻ കസ്മിൻ പ്രതിഷ്ഠിത. ഇവിടെ ഈ അതങ്ങനെ ചോദിക്കാൻ കാരണം ഈ ഭൂമാവിനെ ഇങ്ങനെയൊക്കെ വർണ്ണിച്ചു, പക്ഷെ ഈ ഭൂമാവിനെ കുറിച്ച് പറയുന്നു ഭൂമിയവ സുഖം, അത് സുഖമാണെന്ന് പറഞ്ഞു. ഈ സുഖമാണെന്ന് പറയുന്നിടത്താണ് വീണ്ടും ആശയക്കുഴപ്പം. സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖത്തെ അനുഭവിക്കാൻ രൂപം വേണം, സുഖത്തിന് ഉടമസ്ഥൻ വേണം, സുഖത്തെ അനുഭവിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ വേണം. ഇതൊന്നുമില്ലാതെ ആ സുഖം, അത് ഉടൻ ചോദിക്കും. അതുകൊണ്ടെന്താ പ്രയോജനം? അങ്ങനെ ഒരു സുഖം അനുഭവിക്കാൻ കഴിയാത്ത സുഖം, സ്വരൂപമായ സുഖം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ? ഇതുകൊണ്ടെന്താ നേട്ടം? ഈ വേദാന്ത ശ്രവണ മനനങ്ങളൊക്കെ ചെയ്തിട്ട് എന്താ പ്രയോജനം? എന്താ നമ്മൾ ചിന്തിക്കുന്നത്? പ്രയോജനത്തെ കുറിച്ചാണ്, എന്ത് നേടാനാണ് എന്നാ ചോദിക്കുന്നു. നേടേണ്ട ഒന്നല്ല, ഇതൊരു ഫലമല്ല, അതുകൊണ്ട് ഇതൊന്നിൻ്റെയും പ്രയോജനമല്ല എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. പക്ഷെ നമ്മുടെ വ്യവഹാര ബുദ്ധി എപ്പോഴും പ്രയോജനത്തെ ആഗ്രഹിക്കും, അതുകൊണ്ടാണ് അതിന് പുരുഷാർത്ഥം എന്നൊക്കെ പറയുന്നത്. പുരുഷയിലർത്ഥ്യതേ പ്രാർത്ഥ്യതേ എനിക്ക് നേടണം എന്ന് പറഞ്ഞ് പുരുഷൻ ജീവൻ ആഗ്രഹിക്കുന്നതാണ് പുരുഷാർത്ഥം. ഇതങ്ങനെ ആഗ്രഹിച്ച് നേടുന്നതല്ല, അങ്ങനെ നേടാമെന്നുള്ള ഒരു പുരുഷാർത്ഥം എന്തായി? ഇത് പുരുഷ സ്വരൂപമാണ്. പക്ഷേ ഇങ്ങനെ ചോദിക്കും, ഇത് സുഖമാണ്, വലിയ സുഖമാണ്, സ്വരൂപ സുഖമാണ്, അതെന്തിനെ ആശ്രയിച്ച് എവിടെ നിലനിൽക്കുന്നു എന്ന് വെച്ചാൽ ഇതെങ്ങനെ നേടാം? ഹേമൻ ലക്ഷണ ഭൂമ ഹേ ഭഗവൻ കസ്മിൻ പ്രതിഷ്ഠിത. ഈ പറയുന്ന ഭൂമ സുഖം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? വീണ്ടും എങ്ങനെ നേടാം? നമ്മൾ സാധാരണ ചിന്തിക്കുന്നു അതെങ്ങനെ പുരുഷാർത്ഥമാകും? ഇത്യുക്തമെന്ന മൃതി നാരദം പ്രതി അവസാനത്തിന് സ്വമഹിമയിൽ അത് പ്രതിഷ്ഠിതമാണ്. ഇതെന്തിനെ ആശ്രയിച്ചിരിക്കുന്നു ഈ സുഖം? തന്റെ മഹിമയെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയും. സ്വാത്മീയേ മഹിമിനി മഹാത്മീ വിഭൂതോ പ്രതിഷ്ഠിതോ ഭൂമായിരി പ്രതിഷ്ഠാം ഇച്ഛസി ഭജിത്. നിനക്ക് നിർബന്ധമാണെങ്കിൽ അതാണ്, അല്ലാതെ അതൊരു തത്വമായതുകൊണ്ടല്ല. സഭവോ തസ്മിൻ പ്രതിഷ്ഠിതി സോ മഹിമിനി യതിവാ എന്നിവിടെ ചേർക്കുന്നു. ഇനി ആ സുഖത്തിന്റെ ഉടമസ്ഥനാകണം, നിനക്ക് ആ സുഖത്തെ പ്രാപിക്കണം, ആ സുഖം ആരുടെ വകയാണ് എന്നൊക്കെയാണ് നീ ചിന്തിക്കുന്നതെങ്കിൽ യതിവാ എന്നാണ് ഒരു വികല്പം. അങ്ങനെയും നിനക്ക് ചിന്തിക്കാൻ കഴിയുമെങ്കിൽ അത് ശ്രുതിയും അങ്ങനെ പറയും, ഗുരുക്കന്മാരും അങ്ങനെ പറയും. ശ്രുതിയും ഗുരുക്കന്മാരും പറയുന്നത് പലപ്പോഴും സത്യമായിരിക്കത്തില്ല, അസത്യവും പറയും, കള്ളം പറയും. എന്ന് പറഞ്ഞാൽ പരമാർത്ഥത്തെ എന്തായാലും ശബ്ദം കൊണ്ട് ബോധിപ്പിക്കാൻ കഴിയത്തില്ല. ബോധിക്കാൻ ശ്രമിക്കുന്നവന് ശബ്ദം കൊണ്ട് ബോധിപ്പിക്കുന്ന സത്യം പോലും മനസ്സിലാക്കുന്നതിനുള്ള യോഗ്യതയില്ലെങ്കിൽ അവന്റെ നിലയിൽ നിന്ന് മനസ്സിലാക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയും, അത് പരമാർത്ഥമായിരിക്കില്ല. തൽക്കാലം അവന് അത് മതി എന്നുള്ള നിലയ്ക്ക് അസത്യത്തെയും ബോധിപ്പിക്കും ആചാര്യന്മാർ ഗുരുക്കന്മാർ. സത്യവചസ്സുകളാണ്, പക്ഷെ അസത്യത്തെ ബോധിപ്പിക്കും ഒരു ശിഷ്യൻ. അതുപോലെയാണ് ശ്രുതിയും പറയുന്നത്. അതിന്റെ മഹിമയെ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ അതെവിടെ പ്രതിഷ്ഠിതമായിരിക്കുന്നു, എന്തൊക്കെയാണ് അതിന്റെ മഹിമ എന്ന് നിനക്ക് അറിയണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ പറയാം. സത്യമല്ല എന്നാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ഗുരുവിനോട് ചെന്ന് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുന്നു, നമ്മുടെ അല്പബുദ്ധിക്ക് പറ്റിയൊരു ചോദ്യം ചോദിക്കുമ്പോൾ അല്പബുദ്ധിക്ക് യോജിക്കുന്ന രീതിയിൽ മറുപടി പറയാൻ പറ്റും. സത്യം പറഞ്ഞാൽ മനസ്സിലാകാത്തതാണെങ്കിൽ പറഞ്ഞിട്ട് എന്താ കാര്യം, കൊണ്ട് കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ ഇവിടെ നാലുദിനം ചോദിക്കും, കാരണം നാലുദിനം സുഖം വേണം, ദുഃഖം പോകണം. അപ്പം ആ സുഖം എങ്ങനെയാ, അതെവിടെയായിരിക്കുന്നത്? സ്വമഹിമിനി സ്വമഹിമയിൽ. എന്താണ് ആ മഹിമ? മഹാത്മ്യം വിഭൂതി. അതിൻ്റെ തന്നെ വിഭൂതികളിലാണ് ആ സുഖം ഇരിക്കുന്നത് എന്ന് പ്രതിഷ്ഠിതോ ഭൂമായതി പ്രതിഷ്ഠാം ഇച്ഛസി ഉദിയതി ക്വചിത് യതി വാ. ഇനി അതിന് നീ ഒരു പ്രതിഷ്ഠ ആഗ്രഹിക്കുകയാണ്, അതിനൊരു അവലംബത്തെ നീ ആശ്രയിക്കുകയാണെങ്കിൽ അത് പറയാം. ഇതിവ പരമാർത്ഥമേതപേക്ഷിച്ചത്, ഇനി പരമാർത്ഥമാണെന്ന് ചോദിക്കണെങ്കിൽ ഇന്ന മഹിമ്യപി, അതതിന്റെ വിഭൂതിയിലും ഇരിക്കുന്നില്ല. പ്രതിഷ്ഠിത ഇതി ബ്രഹ്മ, അതൊന്നിനെ ആശ്രയിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നിനക്ക് അങ്ങനെ അതിനെ നേടാൻ പറ്റത്തില്ല. അങ്ങനെ നീ നേടിയെടുക്കുന്ന ഒന്നല്ല, അതേതെങ്കിലും ഉപാധിയിലൂടെ നേടുന്ന ഒന്നല്ല സുഖം. ആ ഭൂമ ഉപാധിയിലൂടെ, എന്തുപാധി? ബാഹ്യമായ ഇവിടെ പറയും. എന്തൊക്കെയാണ് മഹിമ? സ്വർണവും പണവും പശുവും ഭാര്യയും പുത്രനും ഇതൊക്കെ തന്നെ സുഖത്തെ കൊടുക്കുന്നത്. സുഖത്തെ, സുഖം എവിടെയിരിക്കുന്നു, എങ്ങനെ നേടുന്നു? ഒന്നാമത്തെ ഉത്തരം ഇതാ, ഇതൊക്കെ തന്നെയാണ് സുഖത്തിന്റെ ഉപാധികൾ. ഇതിനെ ആശ്രയിച്ചിരിക്കുന്നു, ഇതൊക്കെ സുഖമാണ്, ഇതിലൂടെ സുഖത്തെ നേടാം എന്തായാലും ശരി. പക്ഷേ അതിന്റെ വാസ്തവ സ്വരൂപം നീ അറിയാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് ഇതിലൊന്നിനുമല്ല, അത് ഇതിനെയൊന്നും ആശ്രയിക്കുന്നില്ല. അതിനങ്ങനെ ഒരു ആശ്രയമില്ല, അത് അതിന്റെ മഹിമയെ ആശ്രയിക്കുന്നില്ല. രണ്ടും പറയുന്നുണ്ട്. അന്നീ പറഞ്ഞല്ലോ, ആദ്യം ബുദ്ധിക്ക് ഇണങ്ങുന്ന രീതിയിൽ പറയുന്നു, ഇവിടെ അസുഖം ഉണ്ടായ ഇതിലൊക്കെയാണ് സുഖം. നീ എന്തൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത്, നീ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത്, അതിലൊക്കെ സുഖമുണ്ട്. ഇഷ്ടപ്പെടുന്നതല്ലേ ആഗ്രഹിക്കുന്നുണ്ട്, ഇഷ്ടമൊന്നും തോന്നിയതല്ല, സുഖമൊന്നും തോന്നിയിട്ടില്ല, അനുകൂലമൊന്നും തോന്നിയിട്ടില്ല, അപ്പോൾ അവിടെയൊക്കെ സുഖമുണ്ടെന്ന് പറയും. അപ്പോൾ അതൊക്കെയാണ് മഹിമ. അതിലാണ് ഈ ഭൂമാസുഖം. പരമാർത്ഥം പറഞ്ഞ ഇത് അല്ല. അതുകൊണ്ട് സാറിന് പറയാറുണ്ട്, എന്താണ് ഒരേ ഒരു ആനന്ദം. ആനന്ദാധ്യവ ഖല്യമാനി ഭൂതാനി ജായന്തി ജാതാനി ആനന്ദേന ജീവന്തി. എല്ലാം ആനന്ദത്തിൽ നിന്നുണ്ടാകുന്നു, മധുബ്രാഹ്മണത്തിലും മറ്റും എല്ലാം ആനന്ദത്തിൽ നിലനിൽക്കുന്നു, ആനന്ദത്തിൽ ലയിക്കുന്നു, അതുകൊണ്ടെല്ലാം ആനന്ദമാണ്. അങ്ങനെ പറയാമല്ല, അതുകൊണ്ട് പറയും എന്താണ് ആനന്ദത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഈ വിഷയങ്ങളുടെ പുറകെ പോകുന്നു. ആനന്ദത്തോടൊപ്പം ദുഃഖവും വരുന്നു എന്നെല്ലാം നമ്മൾ സാധാരണ പറയാറുണ്ട്. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്, സ്വമഹിമ്ന പ്രതിഷ്ഠതി എന്ന് പറഞ്ഞിട്ട് പറയുന്നു. അല്ല, ഇനി അതിന്റെ അപ്പുറം സത്യം മനസ്സിലാക്കുകയാണെങ്കിൽ അപ്രതിഷ്ഠിതോ അനാശ്രിതോ ഭൂമാ ക്വചിത് ഇത് അനാശ്രിതമാണ് ഈ ഭൂമ, ഈ സുഖം ഒന്നിനെ ആശ്രയിച്ച് കിട്ടുന്നതല്ല. സമാധിയിൽ സുഖം കിട്ടുന്ന ഇവിടെ അതിസൂക്ഷ്മമായ സാത്വികമായ മനോവൃത്തികളെ ആശ്രയിച്ചിട്ടാണ് അവിടെ സുഖം കിട്ടുന്നത്. അത് വലിയ സുഖമാണ്. വിഷയസുഖങ്ങളെല്ലാം അപേക്ഷിച്ച് വളരെ വലിയ സുഖമാണ്, ശ്രേഷ്ഠമായ സുഖം. പക്ഷെ അവിടെയും ആശ്രിതമാണ് അസുഖം. സ്വമഹിമ, ഈ ഭൂമിയുടെ മഹിമാവിൽ ആയിരിക്കുന്ന മനസ്സിനെയൊക്കെ ആശ്രയിച്ച് ആ സുഖം അവിടെ ഇരിക്കുന്നു, അതിനനുഭവിക്കുന്നു. പക്ഷെ ഇതെന്താണ്? പരമാർത്ഥത്തിലുള്ള അപ്രതിഷ്ഠിത അനാശ്രിത ഭൂമ അപ്രതിഷ്ഠിതമാണ്, അനാശ്രിതമാണ്. എന്നുവെച്ചാൽ അനുഭവ വിഷയമല്ല, അനുഭവിക്കുന്നു എന്നല്ല, സ്വസ്വരൂപമാണ്. കുചിത വീത്യർത്ഥ യദി സ്വ മഹിമിന് പ്രതിഷ്ഠിതോ ഭൂമ കഥം തറി അപ്രതിഷ്ഠ ഉച്ചത്. ഇതെന്താ പരസ്പര വിരുദ്ധമായി പറയുന്നതെന്നാ ചോദിക്കുന്നു. ആ ഭൂമാവിനെ കുറിച്ച് പറഞ്ഞും പറയുന്നു അത് സുഖസ്വരൂപമാണ്, അത് സ്വമഹിമയിൽ പ്രതിഷ്ഠിതമാണെന്ന്. പിന്നീട് പറയുന്നു അപ്രതിഷ്ഠ എന്നും പറയും. ഇതെന്താ രണ്ടും പറയുന്നു? പകലാണോ രാത്രിയാണോന്ന് ചോദിച്ചാൽ രണ്ടും പറയും. പകലുമാണോ രാത്രിയാണെന്ന് പറയുക, ഇതെങ്ങനെ ശരിയാവും? ശരിയാവുമല്ലോ, അമേരിക്കയിൽ രാത്രിയാണെന്നാ പറഞ്ഞത്, ഇവിടെ പകലെന്നാ പറഞ്ഞു. അതുപോലെ ഇത് രണ്ടവസ്ഥയെടുത്തുകൊണ്ടാണ് പറയുന്നത്. പെട്ടെന്ന് തോന്നും പറഞ്ഞ അബദ്ധമാണ്, പരസ്പര വിരുദ്ധമാണ്. പക്ഷെ ചിന്തിച്ചാൽ ശരിയാ, എവിടെയോ ഇപ്പോൾ രാത്രിയാണ്, ഇവിടെ ഇപ്പോൾ പകലാണെങ്കിൽ. അതുപോലെ ശൃണു, മനസ്സിലാക്കൂ, എന്താണ് ഗോ അശ്വാദീഹ മഹിമേ ത്യാജക്ഷത. മഹിമ എന്ന് പറയുന്നത് നീ അനുഭവിക്കുന്നില്ലേ ഈ ഭൂമാവിന്റെ മഹിമ? നീ എന്തിനെയൊക്കെയാണ് സുഖത്തിനാശ്രയിക്കുന്ന? ഗോ അശ്വാദി, ഇതിനെയൊക്കെയാണ് ആശ്രയിക്കുന്നത്. ഇതൊക്കെ തന്നെ ഇതിന്റെ മഹിമ. ആനന്ദത്തിൽ നിന്നുണ്ടായതെല്ലാം ആനന്ദമാണ്, അതെല്ലാം ആനന്ദത്തെ കൊടുക്കും. അത് ആനന്ദത്തിൽ നിന്നുണ്ടായത് ആനന്ദമല്ലാതാകും. മണ്ണിൽ നിന്നുണ്ടായ പാത്രം മണ്ണല്ലാതെയാകും. ഒരു തരത്തിൽ പറഞ്ഞാൽ അതാണ്. ഇത് രാത്രിയാണെന്ന് പറയുന്നത് ശരിയാണ് ഒരു തരത്തിൽ. പ്രത്യക്ഷത്തിന് വിരുദ്ധമാണ്, ശരിയാണ്. എങ്കിലും അതിനൊരു ആ പറച്ചിനൊരു അർത്ഥമുണ്ട്. ഇവിടെ രാത്രിയാണ്. അതുപോലെ ഭൂ അശ്വാദി ഇവിടെ അനുഭവിക്കുന്നുണ്ടല്ലോ, അത് തന്നെ ഈ ഭൂമാവിന്റെ മഹിമ, ആ സുഖം. ഗാവശ്ച അശ്വാസ്ഥ ഗോശ്വന്തം ദേഹ ഉദ്ഭവം, അത് ശ്രുതി തന്നെ പറയണല്ല, ഭാഷകാരം പറയുന്നു. ഭൂ അശ്വമിഹ മഹിമേ ത്യജുച്ഛതേ ഹസ്തി ഹിരണ്യം ദാസഭാര്യം ക്ഷേത്രാണി ആയുധനാനി. ഇതൊക്കെ മഹിമ, ഇതൊക്കെ എന്താണ്? സുഖം തന്നെയാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് നേടിയ ഇതുപോലെ ഈ ഭൂമാവിനെ നേടി സൂചിച്ചിരുന്നാളെയാന്ന് വിചാരിക്കുന്നത്. അതല്ല ഭൂമാവ്. സർവത്ര ഗവാശ്വാദി മഹിമേരി പ്രസിദ്ധം. ഇതാണ് മഹിമ, ഭൂമ മഹിമ. ഇതല്ല ഗോശ്വാദികൾ. നമ്മൾ ആനന്ദം തരുമെന്ന് കരുതുന്നത്, ആനന്ദം തരുന്നത് ഇന്നതാണെന്ന് നിശ്ചയിക്കാൻ മതി അല്ലേ. സദാചാരൻ സദ്വൃത്തനായിരിക്കുന്നവന് ആനന്ദം കൊടുക്കുന്നില്ല, ദുരാചാരൻ ദുർവൃത്തനായിരിക്കുന്നവൻ ആനന്ദം കൊടുക്കുന്നു. ഇന്നതിന് ആനന്ദം തരാവുന്നില്ല, കാരണം ഇവിടെ എല്ലാം ആനന്ദമയമാണ്. അപ്പം ഏതിൽ നിന്നും കിട്ടാം ആനന്ദം? അതുകൊണ്ടിങ്ങനെ പറയുന്നു. എന്താണ് ഗവാശ്വാദി? ഇതൊക്കെയാണ് മഹിമ, സുഖം. ഇതിന് സുഖവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കണം. ഭൂമാവെന്ന് പറയുമ്പോൾ സുഖത്തെ മറന്നു കഴിഞ്ഞാൽ പോയി, ഇതിനൊന്നും ഒരർത്ഥമില്ലാതെ. ഇവിടുത്തെ ചോദ്യ സുഖത്തെക്കുറിച്ചാണ് സമാധാനം പറയുന്നതും, സുഖത്തെക്കുറിച്ചാണ് ഭൂമൈവ സുഖം. അതുകൊണ്ടാണ് ഇതിനെ സുഖവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കേണ്ടത്. തദാശ്രിത തത്പ്രതിഷ്ഠ ചൈത്രഭവതി. ചൈത്രനെ എടുക്ക, ഒരു ജീവൻ, ചൈത്രൻ എന്ന് വെച്ചാൽ ഒരു ജീവൻ, അവൻ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഈ മഹിമയെ ആശ്രയിച്ചിരിക്കുന്നു, ഗവാശ്വാദി സുഖത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ ദ്വന്ദ്വാത്മകമായി സുഖത്തെ ആശ്രയിച്ചിരിക്കുന്നു ചൈത്രഭവതി. ആ ചൈത്രനിനി എത്ര വലിയ സുഖത്തെ അനുഭവിക്കുന്നവനായാലും ശരി, സമാധി സുഖം വരെയുള്ള സുഖത്തെ അനുഭവിക്കുന്നവനായാലും ശരി, അവൻ ഈ ദ്വന്ദ്വാത്മകമായ സുഖത്തെ ആശ്രയിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഹസ്തഹിരണ്യൻ ദാസഭാര്യൻ ക്ഷേത്രാണ്യായതിനാനി. പക്ഷേ ഇവിടെ ആചാര്യൻ പറയുന്നു നാഹമേവം ബ്രഹ്മീമി. പക്ഷെ ഞാൻ പറയുന്ന സുഖം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന സുഖമല്ല, നിങ്ങൾ സങ്കല്പിക്കുന്ന സുഖമല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന സുഖമല്ല, ഈ സുഖങ്ങളൊന്നുമല്ല. നാഹമേവം നാഹമേവം സതോ അന്യം മഹിമാനം ആശ്രതോ ഭൂമ ചൈത്രവൈദ്യുതി ബ്രഹ്മീ ബ്രഹ്മീമി. അതുപോലെയുള്ള ഒരു സുഖത്തെക്കുറിച്ചല്ല പറയുന്നു. അല്ലേ, നാരദന് അസ്വസ്ഥത ദുഃഖം, ശാസ്ത്രങ്ങളെല്ലാം പഠിച്ച് സുഖം കിട്ടിയില്ല. ഒരിക്കലും കിട്ടാൻ പോകുന്ന ഒന്നല്ല, പ്രാപ്യമായിരുന്നിട്ട് പ്രാപിക്കുന്ന ഒന്നല്ല, നിത്യാക്തമാണത് എന്നല്ലേ പറയുന്നത്. അതിവിടെ അത് വിശദമാക്കിയാണ്. ഞാനങ്ങനെ പറയും, നീ ധരിക്കും പോലെയല്ല ഞാൻ പറയും. നീ ധരിച്ചിരിക്കുന്നുവെന്ന് ഞാൻ പറയുന്നതാണ്, നീ കേൾക്കുന്നുവെന്ന് ഞാൻ പറയുന്നതാണ്, നീ മനസ്സിലാക്കുന്നുവെന്ന് ഞാൻ പറയുന്നു, നിന്റെ അനുഭവം വേറെന്ന് ഞാൻ പറയുന്നു. ഇത് രണ്ടും രണ്ടു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നു. നാഹമേവം ബ്രഹ്മീമി സ്വത അന്യം മഹിമാനമാശ്രിതോ ഭൂമ. അങ്ങനെ ഈ പറയുന്ന അന്യസുഖങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ഒരു സുഖം. നമ്മളെന്താ ചെയ്യുന്നത്? ശരി, അംഗീകരിച്ചു, ഞാൻ സുഖമാണ്, ഞാൻ സുഖസ്വരൂപനാണ്. പക്ഷെ സുഖസ്വരൂപനായിരുന്നിട്ടും ഞാൻ സുഖത്തിന് വേണ്ടി മറ്റുള്ളതിനെ ആശ്രയിക്കുന്നു, അന്നപാനാദികൾ ഞാൻ ആഗ്രഹിക്കുന്നു, അതിൽ നിന്ന് ഞാൻ സുഖം നേടുന്നു. അല്ലേ, സ്വയം സുഖസ്വരൂപമായിരുന്നിട്ട്, അപ്പൊ സ്വയം സുഖസ്വരൂപനായിരുന്നുകൊണ്ട് അന്യസുഖങ്ങളെ ആശ്രയിച്ചിരിക്കുന്നവൻ എന്നല്ല ഞാൻ പറയുന്നു. അങ്ങനെ ഒരു സുഖത്തെ നേടണമെന്നോ അങ്ങനെ ഒരു സുഖത്തെ ആഗ്രഹിക്കണമെന്നോ ഇനി അങ്ങനെ ഒരു സുഖത്തെ നേടി നിലനിർത്തണമെന്നോ ഈ സുഖങ്ങൾ ക്ഷണികമാണെന്നോ മറ്റത് നിത്യസുഖമാണെന്നോ അങ്ങനെയല്ല പറയുന്നു. എന്റെ അഭിപ്രായം തന്നെ സ്വതോ അന്യം മഹിമാനമാശ്രിതോ ഭൂമ ചൈത്രപദ്ധതി ബ്രഹ്മി അത്ര ഹേതുത്വന അന്യോഹി അന്യസ്മിൻ പ്രതിഷ്ഠതീതി വിഭുദീന സംബന്ധം കിന്തു ഏവം ബ്രവീമി ബ്രവീമീതി ഹോവാച അന്യോഹി അന്യസ്മിൻ പ്രതിഷ്ഠിത. ഞാനിവിടെ എന്താ പറയുന്നു? നീ ആഗ്രഹിച്ച സുഖത്തെ നീ ആഗ്രഹിച്ച രീതിയിലല്ല ഞാൻ വെളിപ്പെടുത്തുന്നത്. ഞാൻ പറയുന്നത് നിന്റെ സ്വരൂപമാണ് സുഖം. സദേകമേവ ദ്വിതീയം ദത്തുമസി എന്നെല്ലാം പറയുന്ന സത് അതാണ് സുഖം എന്നാ പറയുന്നത്. അത് സുഖസ്വരൂപമാണ്. ഇതാ ഞാൻ പറയുന്നു, അത് മനസ്സിലാകുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ? നാഹമേവം ബ്രവീമി, നീ ധരിച്ചിരിക്കുന്ന പോലെയല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെയല്ല നീ ധരിക്കുന്നത്. രണ്ടും മനസ്സിലാക്കാം. ബ്രവീമീതി, പക്ഷെ ഞാൻ പറയുന്നുണ്ട് ഹോവാച്ച അന്യൂഹ്യ അന്യസ്മിൻ പ്രതിഷ്ഠിത. നീ എന്താണോ ധരിച്ചിരിക്കുന്ന സുഖം, അത് എത്ര വലിയ സുഖമായാലും ശരി ചൈത്രൻ്റെ സുഖം പോലെയാണ്. ഗോസ്വാദി മഹിമ, അതിനെ ആശ്രയിച്ചുള്ള സുഖമാണ്. ആ മഹിമ നിന്റെ മനസ്സുവരെയാകും. ഇതൊന്നും വേണ്ട, ഒരു വിഷയമില്ലാതെ തന്നെ മനസ്സിൽ മനപ്പായസം കൊണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരാൾ സുഖം അനുഭവിക്കാൻ പറ്റും. അതും ഒരു ഉപാധിയാണ്. ഞാൻ പറയുന്ന നിരുപാധികമായ സുഖത്തെ കുറിച്ചാണ്. നിന്റെ സ്വരൂപം നിരുപാധികമായ സുഖം സ്വസ്വരൂപമാണെന്ന് മനസ്സിലാക്കിയാൽ, അങ്ങനെ മനസ്സിലാക്കുന്ന ഒരുവന് ഈ സ്വാഭാവികമായ സുഖങ്ങൾക്ക് വേണ്ടി എന്ത് പരിശ്രമം ചെയ്യാൻ പറ്റും? പരിശ്രമിച്ചാൽ ഈ നിരുപാധിക സുഖം കിട്ടുമോ? ആ കർമ്മണ സാധ്യമല്ല എന്നല്ലേ അവന് ബോധ്യപ്പെടുന്നത്. അപ്പോൾ ഈ സ്വാഭാവിക സുഖങ്ങളെ കുറിച്ചുള്ള ഭ്രമം മാറുക അത്രയേ ഉള്ളൂ. നിരുപാധിക സുഖമെന്ന് ആർജിക്കത്തക്ക ഒന്നല്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നു. നാഹമേവം ബ്രവീമി, നീ ധരിച്ചിരിക്കുന്നത് പോലല്ല ഞാൻ പറയുന്നത്. നീ ധരിച്ചിരിക്കുന്ന എന്താണ്? അന്യോഹി അന്യസ്മിൻ പ്രതിഷ്ഠിത. നീ വേറൊരാളായിരിക്കുന്നു, എന്നിട്ട് നീ വേറെ സുഖത്തെ നേടാൻ ശ്രമിക്കുന്നു, മുക്തിയെ നേടാൻ ശ്രമിക്കുന്നു. അത് ശരിയല്ല. ഹോവാച്ച സയവീതി, എന്തുകൊണ്ടിങ്ങനെ പറയുന്നു? സുഖസ്വരൂപമാണ്. അതിനാണ് അടുത്ത സമാനം പറയുന്നത്. സ ഏവ അധസ്ഥാത് സ ഉപരിഷ്ഠാത് സ പശ്ചാത് സ പുരസ്ഥാത് സദക്ഷിണത സ ഉത്തരത സയവേദം സർവം ഇത്യഥാതു അഹങ്കാരാദേശ ഏവ അഹമേവ അധസ്ഥാത് അഹം ഉപരിഷ്ഠാത് അഹം പശ്ചാത് അഹം പുരസ്ഥാത് അഹം ദക്ഷിണതോ അഹം ഉത്തരതോ അഹമേവേദം സർവം ഇതി അഥാത ആത്മാദേശ ഏവ ആത്മേവ അധസ്ഥാത് ആത്മോപരിഷ്ഠാത് ആത്മാ പശ്ചാത് ആത്മാ പുരസ്ഥാത് ആത്മാ ദക്ഷിണത ആത്മാ ഉത്തരത ആത്മേവേദം സർവമിതി സവായേഷം പശ്യൻ ഏവം മന്വാന ഏവം വിജാനൻ ആത്മരതി ആത്മക്രീഡ ആത്മമിഥുന ആത്മാനന്ദ സസുരാട് ഭവതി തസ്യ സർവേഷു ലോകേഷു കാമചാരോ ഭവതി അഥ ഈ അന്യഥ അതോ വിദുഃ അന്യരാജാനഃ തേ ക്ഷയ്യലോകാ ഭവന്തി തേഷാം സർവേഷു ലോകേഷു അകാമചാരോ ഭവതി.